നോബിൾ മാത്യു എഴുതുന്ന ലേഖനം കൊന്ത കളഞ്ഞാൽ ബിസിനസ് ഫ്രീ. വിസിറ്റിംഗ് വിസയിൽ ഞാൻ ദുബായിൽ എത്തിയത് 1996-97 കാലത്താണ്. വിസയ്ക്ക് പണം വാങ്ങി എന്നെ കൊണ്ടുപോയ എൻ്റെ സുഹൃത്ത് ജമാൽ ഞാൻ അവിടെ എത്തിയപ്പോൾ ജോലിക്കാര്യത്തിൽ കൈമലർത്തി. ഭാഷ പോലും അറിയത്തില്ലാത്ത ഞാൻ പലരോടും യാചിച്ച് അവസാനം ഒരാൾ ജോലി തരാൻ സമ്മതിച്ചു. അദ്ദേഹം ഒരു ഗോവക്കാരനായിരുന്നു. ഫ്ളാറ്റിലേക്ക് എന്നെ കൊണ്ടുപോയി ഒരു ചെറിയ മുറി തുറന്ന് ബ്രഷും ലോഷനും എടുത്തു തന്നിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അതിനുള്ളിൽ കയറി ഞാൻ പൊട്ടിക്കരഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ ഒരു തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു. അദ്ദേഹം എന്നെ പള്ളിയിൽ കൊണ്ടുപോയി. അവർക്കെന്നെ ഇഷ്ടപ്പെട്ടു. ആ ജോലിയിൽ ഞാൻ അവിടെ തുടർന്നു. ഒരു മാസത്തിന് ശേഷം ഒരു സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് ജോലി കിട്ടി. പാർട്ട് ടൈമായി പഴയ ജോലിയും തുടർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പുതിയ പരീക്ഷണങ്ങൾ. ഞാനും സുഹൃത്തും കൂടി സംസാരിച്ചു നിൽക്കുമ്പോൾ പോലീസ് വരുന്നത് കണ്ട് ഓടിക്കൂ എന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ ഓടി. ഞാനും ഓടി. പോലീസിനെ പേടിച്ചിട്ടാണ്. അവരെന്നെ പിടികൂടി ക്രൂരമായി മർദ്ദിച്ചു. എൻ്റെ വായിൽ കൂടിയും മൂക്കിൽ കൂടിയും രക്തമൊഴുകി. പിന്നീട് അവർ അന്വേഷിച്ചു വന്ന കള്ളനല്ല ഞാനെന്ന് മനസ്സിലായപ്പോൾ സോറി പറഞ്ഞു വിട്ടു. സൂപ്പർ മാർക്കറ്റിലെ ജോലിയിൽ ഞാൻ തുടർന്നു പോന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുതലാളി മുങ്ങി. ഞങ്ങൾ 3 പേരുടെ പാസ്പോർട്ട് അയാളുടെ കയ്യിലായിരുന്നു. കയ്യിൽ രേഖകളൊന്നുമില്ലാത്തതിനാൽ പല പ്രാവശ്യം ജയിലിൽ പോകേണ്ടി വന്നു. 5, 7, 8 ദിവസം വരെയൊക്കെ ജയിലിൽ കിടക്കും, പിന്നെ ഇറക്കിവിടും. അങ്ങനെ ദുബായിലെ ജയിലറുകൾ എനിക്ക് സുപരിചിതമായി. ഒന്നിനും പണമില്ലാതെ വിഷമിച്ച ദിനങ്ങളായിരുന്നത്. എങ്കിലും എന്നും ഞാൻ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമ ഫോൺ ചെയ്ത് പറഞ്ഞു പാസ്പോർട്ട് ഒരു അറബിയുടെ കയ്യിലുണ്ടെന്ന്. അയാളെ പോയി കണ്ടു. ഫൈൻ അടയ്ക്കാൻ എന്നോട് പറഞ്ഞു. വിസ പാസ്പോർട്ടിൽ അടിച്ചിട്ടില്ല. വേഗം നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഞാനാകെ വിഷമിച്ചു. എല്ലാത്തിനും പണം വേണം. പ്രാർത്ഥനയല്ലാതെ വേറൊരു മാർഗവും എൻ്റെ മുമ്പിലില്ലായിരുന്നു. പ്രാർത്ഥനകൾ വിഫലമാവില്ല. പക്ഷെ നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. യെശയ്യാ 58:9 എന്ന വചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി. ശാരീരികവും മാനസികവുമായി വളരെയധികം തളർന്നു വിഷമിച്ചിരുന്ന ആ സമയത്ത് ഒരു അറബിയെ യാദൃശ്ചികമായി പരിചയപ്പെടാനിടയായി. എൻ്റെ വിഷമങ്ങളെല്ലാം അദ്ദേഹം കേട്ടു. എൻ്റെ വിസ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എനിക്ക് ജോലി തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞാൻ അയാളുടെ കൂടെയായി. പറഞ്ഞ ജോലിയൊന്നും തന്നില്ല. അവിടെയും തൂപ്പുപണിയായിരുന്നു. അതും തുച്ഛമായ ശമ്പളം. വളരെ സഹിച്ച് വിഷമിച്ച് ഞാൻ അവിടെ പിടിച്ചു നിന്നു. മാസങ്ങൾ വർഷങ്ങൾ കടന്നുപോയി. ഞാൻ ദുബായിലെത്തിയിട്ട് 5 വർഷമായി. എനിക്ക് വീട്ടിൽ പോകാനും എല്ലാവരെയും കാണുവാനും ആഗ്രഹമായി. സഹനങ്ങളിലൂടെ കടന്നുപോയ 5 വർഷങ്ങൾ. എൻ്റെ ആഗ്രഹം സ്പോൺസറായ അറബിയോട് ഞാൻ പറഞ്ഞു. എൻ്റെ ജോലി ചെയ്യാൻ ഒരാളെ തൽക്കാലത്തേക്ക് കണ്ടെത്തി എന്നെ നാട്ടിൽ പോകാൻ അനുവദിച്ചു. സന്തോഷമായി. നാട്ടിലേക്ക് പോരാനായി ഞാൻ ദുബായ് എയർപോർട്ടിലെത്തി. പാസ്പോർട്ട് എമിഗ്രേഷനിൽ കൊടുത്തു. എൻ്റെ അടുത്ത സഹനം ഇവിടെ തുടങ്ങുന്നു. ജയിലറിയൽ. പാസ്പോർട്ടിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എമിഗ്രേഷൻ ജയിലിലായി. അവിടുത്തെ ക്രൂരമായ മർദ്ദനങ്ങൾ. 37 ദിവസം തുടർച്ചയായി നിൽക്കേണ്ടി വന്നു. അവിടുത്തെ ശിക്ഷ അതായിരുന്നു. ഇരുട്ടറയിലേക്ക് ആളുകളെ കുത്തി നിറയ്ക്കും. ഉറങ്ങാൻ സമ്മതിക്കില്ല. അതാണ് എമിഗ്രേഷൻ ജയിലിൻ്റെ പ്രത്യേകത. ആർക്കും വന്ന് കാണാൻ പോലും അനുവാദവുമില്ല. പക്ഷേ അവിടെയും ഏറെ വിഷമിച്ച് ഒരു കുപ്പിവെള്ളം ആഗ്രഹിച്ച സമയങ്ങളിൽ അത്ഭുതകരമായി ഒരു കുപ്പിവെള്ളം ലഭിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അധികം താമസിച്ചില്ല. എൻ്റെ അറബിയും എന്നെ കാണാൻ വന്നു. അത്ഭുതമെന്നല്ലാതെ ഒന്നും പറയാനില്ല. അറബി വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ജയിൽ മോചിതനായി. 2 കാലുകളും നീര് വന്ന് മന്ത് പിടിച്ചതുപോലെയായിരുന്നു. തറയിൽ തുടർച്ചയായി നിന്നതിൻ്റെ ഫലമായി ഉണ്ടായതാണ്. ജയിലിൽ നിന്നിറങ്ങി 7 ദിവസത്തിന് ശേഷം പാസ്പോർട്ട് കിട്ടി. ഞാൻ നാട്ടിലെത്തി. 2 മാസം അവധിയുണ്ടായിരുന്നു. തുടരുന്ന പരീക്ഷണങ്ങൾ. എൻ്റെ പരീക്ഷണങ്ങൾ പിന്നെയും തുടർന്നു. 2 മാസത്തെ അവധി കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെന്നപ്പോൾ എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ജോലി തുടങ്ങിയപ്പോൾ സ്വീപ്പർ ജോലിയാണ് അറബി തന്നതെങ്കിലും എൻ്റെ ആത്മാർത്ഥത കണ്ട് മാനേജർ പോസ്റ്റിലാക്കിയിരുന്നു. അവധി കഴിഞ്ഞെത്തി എന്നോട് അറബി പറഞ്ഞു പഴയ തൂപ്പുപണി ചെയ്തോളാൻ. പക്ഷേ എൻ്റെ ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ചു. പ്രതീക്ഷ കൈവിട്ടില്ല. ഏറെ കഠിനാധ്വാനം ചെയ്തു. പാർട്ട് ടൈം ജോലികൾ ചെയ്തു. ഉറങ്ങാതെ അധ്വാനിച്ചു. അതുകൊണ്ട് എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നു. ഏറെ പ്രതീക്ഷകളോടെ സ്വപ്നങ്ങൾ കണ്ട് ദുബായിലേക്ക് പറന്ന എനിക്ക് എപ്പോഴും പരീക്ഷണങ്ങളും സഹനങ്ങളുമായിരുന്നു. എന്നാലും പ്രാർത്ഥന ഞാൻ മുടക്കിയില്ല. അധികം താമസിയാതെ അറബി എൻ്റെ സ്ഥാനത്ത് കയറിയയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. എന്നെ പോയ സ്ഥാനത്തേക്ക് ഉയർത്തി. ഞാൻ വിചാരിച്ചതിലും ശമ്പളം എനിക്ക് കിട്ടി. കമ്പനിയെ ഞാൻ ഉയർത്താൻ ശ്രമിച്ചു. കമ്പനി വളരെയധികം മെച്ചപ്പെട്ടു. സമാധാന കാലത്ത്. അങ്ങനെ ഇരിക്കെ 2005 ഞാൻ വിവാഹിതനായി. സമാധാനപരമായി കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങി. കുറേ ഇടവേളയ്ക്ക് ശേഷം അറബി എന്നെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി. അവരുടെ വീട്ടിൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നു. അറബിയുടെ സ്നേഹത്തിൽ വലിയ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരിക്കൽ എന്നെ വിളിച്ച് അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു ഈ സ്ഥാപനം നിനക്ക് തരുന്നു. നീ ഇത് നോക്കി നടത്തണം. കഴുത്തിൽ എന്തിനാണ് കൊന്തയിട്ട് നടക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവസാനം ഉള്ളു തുറന്നു. നീ ഒരു മുസ്ലിം ആകണം. എത്ര പണം വേണം? എന്തു വേണം കമ്പനി നിന്റെ പേരിൽ എഴുതിത്തരും. വാഗ്ദാനങ്ങളുടെ ഒരു നീണ്ട നിര എനിക്ക് തന്നു. എന്തു വന്നാലും ഇതിന് സമ്മതമില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. എൻ്റെ ഈ വലിയ പ്രതിസന്ധി ദുബായിൽ പള്ളിയിൽ പോയി കുമ്പസാരിച്ച അച്ഛനോട് ഞാൻ പങ്കുവച്ചു. അച്ഛൻ എനിക്ക് വിലയേറിയ ഉപദേശങ്ങൾ തന്നു. ജോലി നിർത്തി നാട്ടിൽ പോകാൻ പറഞ്ഞു. കുടുക്കിൽ അറബിയുടെ ആഗ്രഹത്തിന് എന്നെ കിട്ടില്ല എന്ന് മനസ്സിലായതോടെ എന്നോട് പകയായി. ഞാൻ രാജിക്കത്ത് കൊടുത്തു. അയാളൊന്നും പറഞ്ഞില്ല. എന്നെ കുടുക്കാൻ കെണികളൊരുക്കി. ഞാൻ ആ കെണിയിൽ അകപ്പെട്ടു. എനിക്ക് ഒരു മനസ്സറിവുമില്ലാത്ത കുറ്റത്തിന് എൻ്റെ പേരിൽ അവർ കേസ് കൊടുത്തു. ഞാൻ കോടതിയിൽ ഹാജരായി തെളിവെടുപ്പ് നടത്തി. അതിൽ അവർ പരാജയപ്പെട്ടു. കീഴ്ക്കോടതിയിൽ നിന്ന് കേസ് വീണ്ടും മേൽക്കോടതിയിലെത്തി. എനിക്ക് ജോലിയില്ല, ശമ്പളമില്ല, റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ ജീവന് വരെ ഭീഷണിയായി. എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ അറിഞ്ഞു. ജയിലിലായി എന്ന ആളുകൾ പറഞ്ഞു തുടങ്ങി. എൻ്റെ വീട്ടുകാർ എല്ലായിടത്തും പ്രാർത്ഥനാ സഹായം യാചിച്ചു. ദൈവദൂതനെ പോലൊരാൾ. ഞാൻ ഒറ്റയ്ക്കായി പൊള്ളുന്ന വെയിലിൽ മുട്ടുകുത്തി നിന്ന് മാതാവിനോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. ഇതിനിടയിൽ അറബിയുടെ തടങ്കലിൽ ആയിരുന്ന ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. കോടതിയിൽ എന്നെ സഹായിക്കാൻ ദൈവദൂതനെ പോലെ ഒരാളെത്തി. തലശ്ശേരിക്കാരൻ, ഒരു വക്കീൽ. ഒരു മുൻപരിചയവുമില്ലാത്ത അയാൾ എന്നെ സഹായിച്ചു, ഒരു പ്രതിഫലം പോലും വാങ്ങാതെ. അവിടെയും അവർ പരാജയപ്പെട്ടു. പ്രോസിക്യൂഷൻ കേസ് തള്ളി. വീണ്ടും അടുത്ത കോടതിയിലേക്ക് കേസ് വിട്ടു. അപ്പോഴേക്കും ഞാനാകെ തളർന്നു. എൻ്റെ ഓർമ്മ നഷ്ടപ്പെടാൻ തുടങ്ങി. ഞാനൊരു ഡോക്ടറെ കണ്ടു. എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകാൻ അദ്ദേഹം പറഞ്ഞു. ഞാനാകെ വിഷമിച്ചു. എൻ്റെ പാസ്പോർട്ട് അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നെ സഹായിക്കുന്ന എൻ്റെ വക്കീൽ ഇതിനെതിരെ പരാതി കൊടുക്കാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ പാസ്പോർട്ട് കിട്ടി. എങ്കിലും കേസ് തീർന്നില്ല. എൻ്റെ സർവീസ് മണിക്ക് വേണ്ടിയുള്ള കേസ് തുടർന്നു. എന്നെ സഹായിച്ച വക്കീൽ വഴി ജഡ്ജിയെ നേരിട്ട് കാണാനും എൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും അവസരം കിട്ടി. കേസ് ഒരു മലയാളി വക്കീലിനെ ഏൽപ്പിച്ച് എനിക്ക് നാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങി. അങ്ങനെ 2015 December 24 ഞാൻ നാട്ടിലെത്തി. എല്ലാത്തിനും എനിക്ക് സഹായമായി നിന്നത് ആ മലയാളി വക്കീലാണ്. അയാളെപ്പറ്റി കൂടുതലായി ഒന്നും എനിക്കറിയില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രമേ അയാൾക്ക് നൽകാനുള്ളൂ. 3 മാസം കേസ് നടത്തിയാണ് അവസാനം എനിക്ക് പോരാൻ സാധിച്ചത്. അത് ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം കൊണ്ട് മാത്രം. ദൈവം ഒരിക്കലും ശിക്ഷിക്കുന്നവനല്ല, രക്ഷിക്കുന്നവനാണ്. 3 കുഞ്ഞുങ്ങളും ഭാര്യയുമായി സംതൃപ്തമായ ഒരു കുടുംബജീവിതം നയിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. ഈ സഹനങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ഈശോയോട് അടുക്കില്ലായിരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.